പൊന്നിയൻ സെൽവൻ എന്ന മഹത്തായ നോവലിന്റെ കഥ കേട്ടു തുടങ്ങുന്നതിന് മുൻപായി കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ ഒന്നറിഞ്ഞിരിക്കാം. ഈ കഥ നടക്കുമ്പോൾ ചോഴരാജ്യം ഭരിക്കുന്നത് പരാന്തകൻ രണ്ടാമൻ അല്ലെങ്കിൽ സുന്ദര ചോഴൻ എന്നറിയപ്പെടുന്ന രാജാവാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് വാനമാദേവി. സുന്ദരചോഴനും ഭാര്യ വാനമാദേവിക്കും മൂന്ന് മക്കളാണ് ഉള്ളത്. അതിൽ ആദ്യത്തെ മകനാണ് ആദിത്യ കരികാലൻ. പാണ്ഡ്യരാജാവുമായുള്ള യുദ്ധം ചെയ്ത് ചോഴരാജ്യത്തോട് കൂട്ടിച്ചേർക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ്. സുന്ദരചോഴന്റെ രണ്ടാമത്തെ മകൾ കുന്തവയ്യാണ്. ബുദ്ധി കൊണ്ടും സൗന്ദര്യം കൊണ്ടും പേരുകേട്ടവളാണ് കുന്തവൈ. രാജ്യത്തെ യുവതികൾ കുന്തവയ്യെപ്പോലെയാകാൻ കൊതിക്കുന്നവരാണ്. അത്രമാത്രം ദയുള്ളവളും ദാനശീലയുമായിരുന്നു അവൾ. പഴയറി എന്ന രാജ്യത്താണ് കുന്തവൈ താമസിച്ചിരുന്നത്. അവിടെ അവളുടെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് കുടുംബത്തിലെ ജ്യോതിഷിയാണ്. സുന്ദരചോഴന്റെ ഏറ്റവും ചെറിയ മകനാണ്. കഥയുടെ പേരിൽ തന്നെ പറയപ്പെടുന്ന പൊന്നിയൻ സെൽവൻ, രാജരാജ ചോഴൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന അരുൺമൊഴിവർമ്മൻ. ഈ കഥ നടക്കുന്ന സമയത്ത് അരുൺമൊഴിവർമ്മൻ ഇലങ്കയ ദേശത്താണ് ഉള്ളത്. മാത്രമല്ല, അവിടുത്തെ രാജാവായ മഹിന്ദനെ അദ്ദേഹം യുദ്ധങ്ങളിൽ തോൽപ്പിച്ച് ചില ദ്വീപുകളുടെ ഭരണം ഏറ്റെടുത്തതായും പറയപ്പെടുന്നു. സുന്ദരചോഴന്റെ കഥയിലെ അറിഞ്ഞിരിക്കേണ്ട മറ്റ് കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന്റെ അച്ഛൻ അരിജ്ഞായ ചോഴനും അമ്മ കല്യാണി ദേവിയുമാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ അച്ഛനെ വളരെ കുറച്ചുകാലം മാത്രമാണ് ചോഴരാജവംശം ഭരിക്കാൻ സാധിച്ചത്. സുന്ദരചോഴന്റെ മുത്തച്ഛനാണ് ഇവിടെ പരാന്തകൻ ഒന്നാമൻ എന്നറിയപ്പെടുന്നത്. ആദിത്യ കരികാലന്റെ അമ്മയുടെ അച്ഛനായ തിരുക്കോവാളൂർ മലയമാനും കഥയിൽ വലിയൊരു പങ്കുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ മൂത്ത പേരക്കുട്ടിയായ ആദിത്യ കരികാലനോട് കൂടുതൽ സ്നേഹമുള്ളതായും കഥയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ചോഴരാജവംശത്തിലെ മറ്റൊരു പ്രധാന കഥാപാത്രമാണ് സുന്ദരചോഴന്റെ അമ്മാവനായ ഗന്ധരാദിത്യ. അദ്ദേഹം ശിവനെ വളരെയധികം ഭക്തിയോടെ കണ്ടിരുന്ന ആളായാണ് പറയപ്പെടുന്നത്. ഗന്ധരാദിത്യന്റെ ഭാര്യയാണ് സെൻബിയമ്മദേവി. അവർക്ക് ഒരു മകനാണ് ഉള്ളത്. അതാണ് മധുരാന്തകൻ. കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന മറ്റൊരു കഥാപാത്രം വാനർകുലത്തിലെ വല്ലവരയ്യൻ വന്ധ്യദേവനാണ്. ആദിത്യ കരികാലന്റെ വിശ്വസ്തനും അംഗരക്ഷകനുമായി വന്ധ്യദേവൻ അറിയപ്പെടുന്നു. അദ്ദേഹം തഞ്ചാവൂരിലെത്തുമ്പോൾ സേന്തനമുതൻ എന്ന തളിക്കളർത്താൽ അമ്പലത്തിലെ പൂക്കാരനോടൊപ്പമാണ് താമസിക്കുന്നത്. കഥ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ സേന്തനമുതനും വലിയ പ്രാധാന്യമുണ്ട്. സേന്തനമുതന്റെ ബന്ധുവും കൊടിക്കരയിൽ താമസിക്കുന്നവളുമായ കഥയിലെ മറ്റൊരു ശക്തമായ സ്ത്രീ കഥാപാത്രമാണ് തോണി തുഴയുന്നവളായ പൂങ്കുഴലി എന്ന പെൺകുടി. കഥയിൽ അറിഞ്ഞിരിക്കേണ്ട മറ്റു ചില കഥാപാത്രങ്ങളാണ് പഴവൂർ രാജവംശത്തിൽ ഉൾപ്പെടുന്ന ചോഴരാജ്യത്തിന്റെ സംരക്ഷകനും യുദ്ധങ്ങൾക്ക് വേണ്ടി തന്ത്രങ്ങൾ മെനയുന്ന ആളുമായ പെരിയ പഴുവേട്ടരായർ. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് അതിസുന്ദരിയായ നന്ദിനി ദേവി. നന്ദിനിയുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ കഥയിൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഭാഗങ്ങളാണ്. പെരിയ പഴുവേട്ടരായരുടെ സഹോദരനാണ് തഞ്ചാവൂർ കോട്ടയുടെ സുരക്ഷാ ചുമതലയുള്ള ചിന്ന പഴുവേട്ടരായർ. ഇവരെല്ലാവരും സുന്ദരചോഴനോടൊപ്പം തഞ്ചാവൂർ കോട്ടയിലാണ് താമസിക്കുന്നത്. അടുത്തതായി മനസ്സിലാക്കേണ്ടത് കൊടുമ്പാലൂർ കുലത്തെപ്പറ്റിയാണ്. ചോഴരാജ്യത്തിനു വേണ്ടി ഇലങ്കയിലെ സേന നയിക്കുന്നത് കൊടുമ്പാലൂർ കുലത്തിലെ ഭൂതി വിക്രമകേസരിയാണ്. അദ്ദേഹത്തിന്റെ സഹോദരന്റെ പുത്രി വാനതി കുന്തവയ റാണിയുടെ ഉറ്റ കൂട്ടുകാരിയാണ്. വാനതിയുമായി ബന്ധപ്പെട്ട് പറയേണ്ട മറ്റൊരു കഥ, അവൾ ഭാവിയിൽ അരുൺമൊഴിവർമ്മനെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന രീതിയിൽ നടക്കുന്ന വർത്തമാനങ്ങളാണ്. വാനതിയുടെ അച്ഛൻ ശിറിയ വെള്ളാർ കടൽയുദ്ധത്തിൽ മരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി പരിചയപ്പെടേണ്ടത് ശംഭുവരായർ കുലമാണ്. ഇവർക്കും ചോഴരാജവംശവുമായി വളരെ അടുത്ത ബന്ധമാണ് ഉള്ളത്. കടമ്പൂർ രാജ്യം ഭരിച്ചിരുന്നത് സിംഗണ്ണർ ശംഭുവരായറാണ്. അദ്ദേഹത്തിന്റെ മകൻ കന്ദൻമാരൻ ആദിത്യ കരികാലന്റെ ഉറ്റ ചങ്ങാതിയാണ്. അതുകൊണ്ട് തന്നെ യുദ്ധങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കന്ദന്മാരന്റെ പെങ്ങളാണ് മണിമേഖല എന്നറിയപ്പെടുന്നത്. ഈയൊരു സ്ത്രീ കഥാപാത്രത്തിനും കഥയിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. ഇത്രയും കഥാപാത്രങ്ങൾ ചോഴരാജ്യവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട പേരുകളാണ്. ചോഴരാജ്യത്തോടൊപ്പം തന്നെ പാണ്ഡ്യരാജ്യത്തിലെയും ചില കഥാപാത്രങ്ങളെ കൂടി അറിഞ്ഞിരിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. അതിൽ പ്രധാനി പാണ്ഡ്യരാജാവിന്റെ അംഗരക്ഷകനായിരുന്ന രവിദാസൻ, കടമ്പൂർ കൊട്ടാരത്തിൽ ജോലി ചെയ്ത് രഹസ്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന എടുപ്പങ്കാരി ദേവരാളർ എന്നിവരാണ്. വീണ്ടും പ്രധാന കഥയിലേക്ക് തിരികെ വരുമ്പോൾ ഒഴിവാക്കാനാവാത്ത കഥാപാത്രങ്ങളിൽ ഒരാൾ വൈഷ്ണവ ഭക്തനായ ആൾവാർക്കടിയൻ നമ്പിയാണ്. വളരെ രസികനായ ഒരു വിദൂഷകനെ പോലെ അല്ലെങ്കിൽ നാരദനെ പോലെ അദ്ദേഹത്തെ ഈ കഥയിൽ വിശേഷിപ്പിക്കാം. നമ്പി കഥയിൽ പറയുന്ന മറ്റൊരു കാര്യം, നന്ദിനി തനിക്ക് ജനിക്കാതെ പോയ സഹോദരിയാണ് എന്നതാണ്. കഥയിലെ പ്രാധാന്യമർഹിക്കുന്ന മറ്റു കഥാപാത്രങ്ങളാണ് ആദിത്യ കരികാലന്റെ സുഹൃത്തായ പല്ലവ രാജവംശത്തിലെ പാർത്ഥിപേന്ദ്ര പല്ലവൻ. അതുപോലെ കഥയുടെ ഇടയിൽ പറഞ്ഞുപോകുന്ന പ്രധാനപ്പെട്ട മറ്റു ചില പേരുകളാണ് പൂങ്കുഴലിയുടെ അച്ഛൻ ത്യാഗവിഗിതർ, സഹോദരൻ മുരുകയ്യ, ഭാര്യ റാക്കമ്മൾ, കുഴകർ അമ്പലത്തിലെ പൂജാരി, പഴയറിയിലെ വൈദ്യന്റെ മകൻ പിനാകപാണി എന്നിവരെല്ലാം. ഇത്രയും പേരുകൾ കഥയിൽ പരാമർശിച്ചു പോകുമ്പോൾ ഒരു കാലത്ത് സുന്ദരചോഴന്റെ മനം കവർന്ന മന്ദാകിനിയെ ഇവിടെ മറക്കാൻ സാധിക്കുമോ? അതുപോലെ സുന്ദരചോഴനോടൊപ്പം എല്ലാ വിഷമങ്ങളിലും താങ്ങും തണലുമായി നിന്ന പ്രധാനമന്ത്രി അനിരുദ്ധ ബ്രഹ്മരായരെയും ഒഴിവാക്കാൻ സാധിക്കുകയില്ല. കഥയുടെ മുൻപോട്ടുള്ള ഗതിയിൽ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന സ്ഥലങ്ങളുമുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനം വിജയാലയ ചോഴന്റെ കാലത്ത് ഭരണം നേടിയെടുത്ത പല്ലവരാജ്യത്തിന്റെ ഭാഗമായ തഞ്ചാവൂരാണ്. അതുപോലെ തന്നെ ആദിത്യ കരികാലൻ ഈ കഥ നടക്കുമ്പോൾ താമസമാക്കിയിരിക്കുന്ന സ്ഥലമായി പറയുന്ന കാഞ്ചി. അരുൾമൊഴിവർമ്മൻ യുദ്ധം ചെയ്ത് കീഴടക്കാനായി എത്തിയ ഇലങ്കൈ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇപ്പോഴത്തെ ശ്രീലങ്ക. കുന്തവൈ താമസിക്കുന്ന പഴയറൈ. കടത്തുവഞ്ചിക്കാരി, പൂങ്കുഴിയിൽ താമസിക്കുന്ന ഇടമായ കൊടിക്കരൈ എന്നീ ഭാഗങ്ങളാണ്. കഥയിൽ അറിഞ്ഞിരിക്കേണ്ട മറ്റു ചില പ്രധാന ഇടങ്ങളാണ് ചോഴരാജ്യവുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന സേനാ വിഭാഗങ്ങളുടെ പഴവൂർ കൊട്ടാരം, കൊടുമ്പാലൂർ കൊട്ടാരം എന്നിവയെല്ലാം. അതോടൊപ്പം സെൻബിയമ്മ ദേവി ജനിച്ചു വളർന്ന മഴപ്പാടി, മലയമ്മാന്റെ സ്ഥലമായ തിരുക്കോവാളൂർ, കൊടിക്കരയിലെ ലൈറ്റ് ഹൗസ് എന്നീ സ്ഥലങ്ങൾക്കും കഥയിൽ പ്രാധാന്യമുണ്ട്. ചോഴരാജ്യ ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളായ കുഴകർ ടെമ്പിൾ, ബുദ്ധഭിക്ഷുക്കൾ താമസിക്കുന്ന നാഗപട്ടണത്തിലെ ചൂടാമണി വിഹാരം, കഥയിൽ പരാമർശിക്കപ്പെടുന്ന തഞ്ചാവൂർ ബൃഹദീശ്വര ടെമ്പിൾ, നന്ദിമണ്ഡപം, ശിവവൈഷ്ണവ അമ്പലങ്ങൾ എന്നിവയും കഥയുടെ പ്രധാന ഭാഗങ്ങളിൽ നിന്നും ഒഴിവാക്കാൻ സാധിക്കുകയില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. സ്ഥലങ്ങൾക്ക് മാത്രമല്ല നദികൾക്കും ഈയൊരു കഥയിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. അവയിൽ മുഖ്യം കഥയുടെ പേരിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള പൊന്നി എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന കാവേരി നദിയാണ്. വീരനാരായണ ഡാം എന്ന പേരിൽ അറിയപ്പെടുന്ന ഇപ്പോഴത്തെ വിരാണം തടാകം, കൊല്ലി ഡാം, ഹരിശ്ചന്ദ്ര തടാകം, കൊടിക്കരൈ ബീച്ച് എന്നിവയെല്ലാമാണ്. ഓരോ സ്ഥലങ്ങളിലെയും ക്ഷേത്രങ്ങൾ, കലയിലെ മികവ്, പ്രകൃതി എന്നിവയെല്ലാം നമ്മെ ചോഴ കാലഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതിനായി ഈ കഥയിൽ സഹായിക്കുന്നുണ്ട്. കഥാപാത്രങ്ങൾക്ക് നൽകിയിട്ടുള്ള അതേ പ്രാധാന്യം കഥയ്ക്കിടയിൽ പറഞ്ഞു പോകുന്ന സ്ഥലങ്ങൾക്കും നദികൾക്കും ക്ഷേത്രങ്ങൾക്കും ഉണ്ട് എന്നത് ആളുകളിലേക്ക് കഥയെ യാഥാർത്ഥ്യമായി കൂട്ടിയിണക്കി കൊണ്ടുപോകുന്നതിൽ വളരെയധികം സഹായിക്കുമെന്നതിൽ തർക്കമില്ല. മാത്രമല്ല, ഇവയിൽ പല ക്ഷേത്രങ്ങളും നദികളും കൊടിക്കരയിലെ ലൈറ്റ് ഹൗസ് പോലുള്ള ഭാഗങ്ങളും ഇപ്പോഴും സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്നതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഇത്രയും കഥാപാത്രങ്ങളും സ്ഥലങ്ങളും ഒരുമിച്ച് ഓർത്തിരിക്കുക എന്നത് അത്ര എളുപ്പമല്ലെങ്കിലും കഥയുടെ മുന്നോട്ടുള്ള ഗതിയിൽ നിങ്ങൾക്കത് എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാനായി സാധിക്കുമെന്നതിൽ സംശയം വേണ്ട.